SBS റേഡിയോ.
ഓസ്ട്രേലിയയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്യാനബിസ് അഥവാ കഞ്ചാവ് മരുന്നായി നൽകുന്നത് നിയമവിധേയമാക്കിയിട്ടുണ്ട്. അതുപോലെ കാൻബറയിൽ ഇപ്പോൾ കഞ്ചാവ് കൈവശം വയ്ക്കുന്നതും നിയമവിധേയമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ക്യാനബിസിന്റെ ഉപയോഗം മരുന്നായും അല്ലാതെയും ഓസ്ട്രേലിയ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാര്യം വിശദീകരിക്കുകയാണ് മെൽബണിൽ GP ആയ ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്. നമസ്കാരം ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്.
നമസ്കാരം സെൽവി.
ഡോക്ടർ, ഓസ്ട്രേലിയയുടെ പല സംസ്ഥാനങ്ങളിൽ കഞ്ചാവ് ഇപ്പോൾ മരുന്നായി ഉപയോഗിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് കഞ്ചാവിന്റെ ഉപയോഗം സർക്കാർ നിയമവിധേയമാക്കിയിരിക്കുന്നത്?
സെൽവി, ഇത് ഒരു പബ്ലിക് ഒപ്പീനിയന്റെ ഒരു പ്രോഗ്രസീവ് ഇഫക്റ്റാ. കഴിഞ്ഞ 10-15 വർഷമായിട്ട് കണക്കില്ലാതെ റിസർച്ച് കാനബിനോയിഡ്സിനെ പറ്റിയും കാനബിസിനെ പറ്റിയും പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൽ വന്ന ഈ മെയിൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കാനബിസിന് പ്രത്യേക ഒരു റോൾ ഉണ്ട് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മെനി മെഡിക്കൽ കണ്ടീഷൻസ്. ദി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് ഗവൺമെന്റ് ഓൾ ഓവർ ദ വേൾഡ് ഹാസ് ബിക്കം അലർട്ടഡ് ടു ദിസ് മാറ്റർ ബിക്കോസ് സയൻസ് ഹാസ് റിവീൽ ദാറ്റ് ദർ ഇസ് ബെനിഫിറ്റ്സ് ഫോർ ദിസ് പെർട്ടിക്കുലർ കെമിക്കൽ. It is slowly becoming a part of public law.
Doctor, adubole edokke sahajariyangalum allengil roga avasthagalkkumana cannabis marunayi upayogikkunnathu.
40 kooduthal rogangale Australia at least department of poisons um department of health um idine permission thannittunde. In general, chronic pain syndromes, multiple sclerosis, motor neuron disease, inflammatory bowel disease, Crohn's disease, ulcerative colitis, chronic cancer pain and malaise, chemotherapy induced nausea and vomiting, fibromyalgia, spasticity from neurological conditions, pediatric epilepsy, anxiety, chronic pain, anorexia, dementia. These are some of the settings in which there have been clinical trials and it has been proven to be of benefit.
Okay, appo itrayum asugangalkku marunayi cannabis upayogikkarundu
undu.
എത്രത്തോളം ഫലപ്രദമാവുന്നുണ്ട് ഈ കാനബിസിന്റെ ഉപയോഗം? ഇപ്പൊ ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടർ പല രോഗികളെയും ചികിത്സിച്ച അല്ലെങ്കിൽ ഡോക്ടറുടെ എക്സ്പീരിയൻസിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ.
ഉണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഈ ചെന്നിയുടെ രോഗം ഉണ്ടായിട്ട് കണക്കില്ലാതെ ന്യൂറോളജിസ്റ്റിനെ കാണുകയും കണക്കില്ലാതെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ട് ആ ചെന്നി മാറാത്ത കുഞ്ഞുങ്ങൾക്ക് മെഡിസിനൽ കാനബിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ സീഷേഴ്സ് എല്ലാം സെറ്റിൽ ആവുന്നുണ്ട്. അപ്പം ഈ റിസർച്ച് ചെയ്ത് നോക്കിയവർ അത് സ്റ്റഡി ചെയ്തപ്പം അവരുടെ കണ്ടുപിടുത്തം ബ്രെയിനിൽ സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് ഉണ്ട് ഈ കാനബിസിന് വേണ്ടി. അതിന്റെ പേര് കാനബിനോയിഡ് റിസെപ്റ്റേഴ്സ്. അപ്പം ഈ കെമിക്കൽ പോയി ഇരിക്കുന്ന ബ്രെയിനിൽ ഈ കാനബിനോയിഡ് റിസെപ്റ്റേഴ്സിലാ. അപ്പൊ ഈ കാനബിനോയിഡ് റിസെപ്റ്റേഴ്സിൽ ഈ ചെന്നിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് പോയി അറ്റാച്ച് ആവുമ്പം ഒരു ഭയങ്കര ഒരു പാലിയേഷനും ഈ ബ്രെയിനിന്റെ ഹൈപ്പർ എക്സിറ്റേഷനും ആ ഡിസ്ചാർജ് എല്ലാം കുറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളുടെ സീഷർ ഡിസോർഡർ മാറും. അതുപോലെ തന്നെ അൺഎക്സ്പ്ലെയിനബിൾ ആൻഡ് അൺബെയറബിൾ പെയിൻ കണ്ടീഷൻസിൽ ഈ കാനബിസ് മെഡിസിനൽ ഉപയോഗിക്കുമ്പം എഗെയിൻ അത് പോയി ഈ കാനബിനോയിഡ് റിസെപ്റ്റേഴ്സിൽ പോയി ആക്ഷൻ കൊണ്ട് ആ പെയിൻ റിലീവ് ആവുന്നുണ്ട്. ചില ആളുകൾക്ക് ഈ ഭയങ്കര മസിൽ സ്പാസം ഉണ്ടാവും. മൾട്ടിപ്പിൾ സ്ക്ലിറോസ് എന്ന് പറഞ്ഞ ഒരു ഡെബിലിറ്റേറ്റിംഗ് ന്യൂറോളജിക്കൽ കണ്ടീഷനിൽ. അപ്പൊ അതിൽ നമ്മൾ ഇത്രയും വർഷങ്ങൾ ഒത്തിരി മരുന്നുകൾ ഉപയോഗിക്കുന്നതല്ല, അതിന്റെ ഭയങ്കര സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ മെഡിസിനൽ കാനബിസ് ഉപയോഗിക്കുമ്പം ആ സ്പാസംസ് എല്ലാം മാറുന്നതായിട്ട് ആ റിസർച്ച് കാണിക്കുന്നത്.
സോ
ഒത്തിരി സെറ്റിംഗ്സിൽ ഇതിന് ഗുണമുണ്ട്. അത് നമ്മൾ പക്ഷേ ഓരോരോ പേഷ്യന്റിനും അത് ഇൻഡിവിജ്വലൈസ് ചെയ്ത് അത് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് അത് പെർമിറ്റ് ഒബ്ടെയിൻ ചെയ്തിട്ടേ ആ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ.
ഇപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു ഈ കാനബിസ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അത് ചികിത്സയ്ക്കായി രോഗികൾക്ക് നൽകാനായിട്ട് അതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് രോഗികൾക്ക് ലഭ്യമാക്കുക?
ഓക്കെ, ആദ്യം ജി പി അല്ലെങ്കിൽ ഈ ഇതിലുള്ള ട്രീറ്റ്മെന്റിൽ ട്രെയിനിങ് എടുത്ത ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് പേഷ്യന്റിന്റെ ഹിസ്റ്ററി എടുക്കണം, പേഷ്യന്റിന്റെ പ്രീവിയസ് മെഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് പേഷ്യന്റ് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. പേഷ്യന് ഈ മരുന്നും കാനബിസും മെഡിസിൻ കാനബിസുമായിട്ട് ഇൻട്രാക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടോ അതെല്ലാം മെഡിക്കൽ ലിറ്ററേച്ചറിൽ നിന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഫോം ഉണ്ട്, ദ പെർമിറ്റ് ഫോം. അത് ഓൺലൈൻ നമുക്ക് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോയിസൺസിലോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ഓൾ ദ ഡീറ്റെയിൽസ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോയിസൺസ് ഹാവ് ഗോട്ട് സ്പെഷ്യലൈസ്ഡ് പീപ്പിൾ ഹു ഗോ ഇൻ ടു ദ ആപ്ലിക്കേഷൻ ഹു ഹാവ് ഗോട്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻ ദ നോളജ് ഓഫ് ദ ന്യൂറോ ഫാർമക്കോളജി ഓഫ് കാനബിസ്. They will go through all the records and then give a permission to use the medicine or not to use the medicine. And the medicine is available in different forms. It is available as capsule, it is available as resin, it is available as a tincture. So based on the requirement, then you can use it for the patient.
അപ്പൊ ഇത് മരുന്നിനായാൽ പോലും എത്രത്തോളം ഇത് ഒരു അപകടകരമാകുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാറുണ്ട്? അതായത് അതിന്റെ ഒരു കൃത്യമായ ഒരു അളവുണ്ടോ?
ഏത് മരുന്നും നമ്മൾ അതിന്റെ അപ്രോപ്രിയേറ്റ് ഡോസിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മെഡിസിനൽ കാനബിസിനും ഓരോരു കണ്ടീഷനിന് സ്പെസിഫിക് ഡോസസ് ഉണ്ട്. ആ ഡോസിൽ കൂടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ സൈഡ് എഫക്ട്സ് കാണും. So we have to discuss with the patient. We have to ensure that the medicine is under lock and key. And you know who all are involved in the administration of the medicine. They all have to be educated about the side effects and the dangers of the medicine. And then only it can be prescribed.
Okay. ഇനി ഇതിന്റെ ഒരു ദുരുപയോഗം തടയാൻ എന്തൊക്കെ കരുതലുകൾ അധികൃതർ എടുക്കുന്നുണ്ട്?
ആദ്യത്തെ കാര്യം ഭയങ്കര ഡീറ്റെയിൽഡ് ഡോക്യുമെന്റേഷൻ ഉണ്ട്. രണ്ടാമത് ഇതിനു വേണ്ടി സർക്കാർ നാവിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സർക്കാർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ നാവിഗേറ്റേഴ്സ് ഇതിന്റെ ഭയങ്കര ട്രെയിനിങ്ങും ബാക്ക്ഗ്രൗണ്ടും ഉള്ളവരാ. അവർ ഈ കംപ്ലീറ്റ് ആപ്ലിക്കേഷനും എല്ലാം ഫില്ലപ്പ് ചെയ്യുന്നതിൽ അവർ അസിസ്റ്റൻസ് തരും. അത് കഴിഞ്ഞിട്ട് അവർ വേറെ ഇൻഫർമേഷൻ പേഷ്യന്റിന് റിട്ടേൺ ഇൻഫർമേഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഈ നോഡൽ ഏജൻസി ഈ മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്നവർ അവർ അഗെയിൻ വിൽ സിറ്റ് വിത്ത് ദ പേഷ്യന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ റിസ്ക്സ് ആൻഡ് ദ സൈഡ് എഫക്ട്സ് ഓഫ് ടേക്കിംഗ് ദ മെഡിക്കേഷൻ. ആൻഡ് ദ ഡോക്ടർ ഹു ഇസ് ഓർഡേർഡ് ദ മെഡിക്കേഷൻ ഇസ് ഓവർ ഹാസ് ഗോട്ട് ദ ഓണേഴ്സ് ഓഫ് എൻഷുറിംഗ് ദ there is no diversion of the medicine, because please remember that any medicine anywhere in the world can be put to a wrong use. So other than therapeutic use, many medications in the world are diverted. For example, morphine is diverted and sold in the common market. Similarly, medicinal cannabis also can be put to wrong use. So government has put lot of checks and balances in place so that these medications are not diverted and used for the wrong purpose.
ഇതിന്റെ വിലയും ഒക്കെ എങ്ങനെയാണ്? ഇത് എത്രത്തോളം വില ഉള്ള ഒരു മരുന്നാണ്? ഇത് മെഡിക്കെയറിൽ കവർ ആവുമോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം.
ഞാൻ പറയാം, ഒരു $30 തുടങ്ങി $100 വരെ ഒരു ആഴ്ച ഈ മരുന്നിന്റെ കോസ്റ്റ് ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ മെഡിക്കൽ കണ്ടീഷൻ ആൻഡ് ദ ഡോസ് ഓഫ് ദ മെഡിസിൻ ദാറ്റ് ഈസ് ബീയിങ് ഗിവൺ. Unfortunately, it is not covered under PBS and you have to pay for it from your private funds. But slowly, some of the health funds are subsidizing the cost of medicinal cannabis, because there are people who are suffering from cancer. And if in that kind of a setting, your own private health fund may give you part of the costs of getting the treatment.
Okay. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഉള്ളത് ഡോക്ടർ, ഈ കാനബിസിന്റെ അല്ലെങ്കിൽ കഞ്ചാവ് മരുന്നായി ഉപയോഗിക്കുന്നതിന്റെ അല്ലാതെയും ഉള്ള ദോഷവശങ്ങൾ എന്തൊക്കെയാണ്?
ടെട്രാഹൈഡ്രാ കാനബിനോൾ ഓർ THC ബിക്കോസ് ഇറ്റ് ഇസ് റെക്രിയേഷണൽ കാനബിസ് ഒരു ദൂഷ്യമായ ഒരു മരുന്നാണ്. എന്നാന്ന് വെച്ചാൽ അത് ബ്രെയിനിന്റെ അകത്ത് കാനബിനോയിഡ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ മരുന്ന് ഒരു സൈക്കോ ആക്റ്റീവ് മരുന്നാണ്. അതിൻ്റെ അർത്ഥം അത് ബ്രെയിനിലാണ് അതിൻ്റെ മെയിൻ ഇഫക്റ്റ്. അപ്പം ആ റിസെപ്റ്റേഴ്സിൽ പോയി അത് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആ ആളിന് ഭയങ്കരം എന്താ ബ്രെയിൻ സ്റ്റിമുലേഷൻ ഉണ്ടായിട്ട് പുള്ളി ആ മനുഷ്യൻ ഭയങ്കരം റെസ്റ്റ്ലെസ് ആവും, ഭയങ്കരം വയലന്റ് ആവും, അൺകൺട്രോൾഡ് ഇമോഷൻസ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ സൈഡ് എഫക്ട്സ് ഉണ്ടോണ്ട് ഭയങ്കരം ദൂഷ്യങ്ങളുണ്ട്. രണ്ടാമത് ഈ മരുന്ന് ചിലപ്പം ചെറുപ്പക്കാര് ഇത് മദ്യപത്തിൻ്റെ കൂടെയും ഇലിസിറ്റ് ഡ്രഗ്സ് ലൈക്ക് ഐസ് അതിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര ദൂഷ്യങ്ങളുണ്ട്. സഡൻ ഡെത്ത് ഉണ്ടാവാം ബിക്കോസ് ഓഫ് ഹാർട്ടിന്റെ മേളിലുള്ള എഫക്റ്റ്, പിന്നെ ബ്രെയിനിന്റെ മേളിലുള്ള എഫക്റ്റ് കൊണ്ടുള്ള സഡൻ ഡെത്ത് ഉണ്ടാവും.
ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്.
നോ വറീസ്, ഓൾവേസ് എ പ്ലഷർ. താങ്ക്സ് സെൽവി.
Enjoy more stories in your language by visiting sbs.com.au.